Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ധ്യാനം അതിനു വേണ്ടിയായിരിക്കണം. അപ്പോൾ ആ ധ്യാനം എങ്ങനെയുള്ളതായിരിക്കും? അതിനുള്ള നമ്മൾക്ക് എന്തിനേയും ധ്യാനിക്കുക, എങ്ങനെയും ധ്യാനിക്കാം, അതായിരിക്കില്ല. ഇവിടെ ഇന്ദ്രൻ ധ്യാനിച്ചതാരെയാ? യക്ഷനെയാണ് ധ്യാനിച്ചത്. തൻ്റെ മുമ്പിൽ വന്ന പറഞ്ഞ പൂജനീയമായ മഹത്തായ ആ രൂപത്തെയാണ് ധ്യാനിച്ചത്. അന്തര്യാമിയെ, പരമാത്മാവിനെയാണ് ധ്യാനിച്ചത്. ഇവിടുത്തെ ധ്യാനം എന്ന് പറയുന്നത് പരമാത്മധ്യാനമാണ്. പരമാത്മധ്യാനം എന്ന് ചോദിക്കുമ്പോൾ ചില ചോദിക്കും, നാമരൂപങ്ങളില്ലാത്ത പരമാത്മാവിനെ എങ്ങനെ ധ്യാനിക്കും? ധ്യാനിക്കുന്നെങ്കിൽ രൂപം വേണ്ടേ? ദേവനെയോ ദേവിയെയോ ധ്യാനിക്കാം, പരമാത്മാവിനെ എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? നമ്മൾ പറയുന്നത് എന്താണ്? യക്ഷനെ കണ്ടു, യക്ഷൻ ആരാണെന്ന് ധ്യാനിച്ചു. എന്താണോ ധ്യാനിക്കുന്നത്, എന്തിനാണോ ധ്യാനിക്കുന്നത്, അതിനെ പരമാത്മാവായി ധ്യാനിക്കുക, അതാണ്. അതാണ് ശരിയായിട്ടുള്ള ധ്യാനം. നിങ്ങൾക്ക് എന്തിനേയും ധ്യാനിക്കാം, എങ്ങനെയും ധ്യാനിക്കാം, പക്ഷെ എന്തിനാണോ ധ്യാനിക്കുന്നത് അതിനെ പരമാത്മാവിൽ കുറഞ്ഞ ഒന്നായിട്ടും ധ്യാനിക്കാതിരിക്കുക. അത് ദേവനെ ധ്യാനിച്ചാലും ദേവിയെ ധ്യാനിച്ചാലും ഗുരുവിനെ ധ്യാനിച്ചാലും എന്തിനെ ധ്യാനിച്ചാലും ശരി, ധ്യാനിക്കുന്നതിനെ പരമാത്മാവായി തന്നെ, അന്തര്യാമിയായി തന്നെ, സർവാത്മാവായി തന്നെ ധ്യാനിക്കുമ്പോൾ അത് പരമാത്മധ്യാനമായി. അതിൽ കുറഞ്ഞുള്ള രൂപഭാവങ്ങളിലൊന്നും ധ്യാനിച്ചാൽ വിദ്യ പ്രകടമാകത്തില്ല. അപ്പോ എന്തിനേയും ധ്യാനിക്കാം പരമാത്മഭാവത്തിൽ. അതാണ് യക്ഷൻ എന്നുള്ള ശബ്ദം. യക്ഷൻ എന്ന് പറയുന്നതിന് എന്താ ഭാഷകാരൻ പറഞ്ഞത്? മഹത്തായ പൂജനീയമായ. അപ്പൊ മഹത്തായ പൂജനീയമായ ഒന്നിനെ ശോഭയോടുകൂടി വെളിപ്പെടുത്തി എന്നാണ്. അതാണ് ബഹുശോഭമാന എന്ന് പിന്നീട് പറഞ്ഞു. ഏറ്റവും മഹത്വം ഉത്കൃഷ്ടവുമായിരിക്കുന്നതിന് വെളിപ്പെടുത്തുന്ന അത് അതുപോലെ മഹത്തായിരിക്കും. അതുകൊണ്ടാണ് വിദ്യ ശോഭമാന എന്ന് പറയുന്നത്. അങ്ങനെ പരമാത്മാവിനെ ധ്യാനിക്കുമ്പോൾ ആ വിദ്യ ആന്തരികമായി പ്രകാശിക്കുന്നു, പരാവിദ്യ പ്രകാശിക്കുന്നു. അതതിന്റെ വെളിപ്പെടലാണ്. ഇവിടെ അതാണ് കാണിക്കുന്നത്. എന്താണ്? യക്ഷനെ ധ്യാനിച്ചു, വിദ്യ യക്ഷനെ വെളിപ്പെടുത്തി. അത് ഈ കർണങ്ങൾ കൊണ്ടൊന്നും സാധിക്കുന്നതല്ല. ഇവിടെ ഒന്ന് ഇന്ദ്രൻ ആ ജീവൻ, മറ്റൊന്ന് യക്ഷൻ പരമാത്മാവ്, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്ന വിദ്യ, ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ആ ഇന്ദ്രൻ ധ്യാനിക്കുന്നവനായ ജീവന് എന്തായാലും ഇതിനെ വെളിപ്പെടുത്തുന്നതിന് സ്വയം ശക്തിയില്ല. അവന്റെ കർണങ്ങൾക്കും അത് സാധ്യമല്ല. കർണങ്ങൾക്ക് ഏറെ സാമർഥ്യമുണ്ടെങ്കിലും പരമാത്മാവിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ വിദ്യ പ്രകടമായി എന്ന് പറയുമ്പോൾ എന്താണ്? അത് പൂർണ്ണമായും പരമാത്മാവിന് അധീനമാണ്. വിദ്യ അന്തര്യാമിക്ക് അധീനമാണ്, അതാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ജീവൻ അധീനമല്ല, ജീവന്റെ ബുദ്ധിക്ക് അധീനമല്ല, ജീവന്റെ യത്നത്തിന് അധീനമല്ല. ഇത് വ്യക്തമാക്കുകയാണ്. അത് പരമാത്മാവിന് അധീനമാണ്, അന്തര്യാമിക്ക് അധീനമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? സ്വയം പ്രകാശമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനും സാധ്യമല്ല. അത് തന്നെ ഇവിടെ പറയുന്നത്. അതിന്റെ സ്വയം പ്രകാശമാണ് വിദ്യ. പ്രകടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് ബഹിർഗമിക്കുക എന്നുള്ളതാണ്. സൂര്യൻ ആകാശത്ത് പ്രകടമാകുന്നു, സ്വയം പ്രകാശിക്കുന്നു. അതിന്റെ പ്രകാശം വേറെ ആരും അവിടെ കൊണ്ടുവച്ചതല്ല, അതിൽ നിന്ന് തന്നെ നിർഗമിക്കുന്നതാണ്. അതുപോലെ പരാവിദ്യ ആ പരമാത്മാവിൽ നിന്ന് നിർഗമിക്കുന്നതാണ്. സൂര്യൻ തന്റെ തന്നെ പ്രകാശത്തിൽ വെളിപ്പെടുന്നതാണ്, തന്നിൽ നിന്ന് തന്നെ ബഹിർഗമിക്കുന്ന ആ പ്രകാശത്തിലാണ് അത് വെളിപ്പെടുന്നത്. അതുപോലെ ഈ അന്തര്യാമിയും തന്നിൽ നിന്ന് തന്നെ തന്റെ തന്നെ പ്രകാശം കൊണ്ട്, തന്നിൽ നിന്ന് തന്നെ പ്രകാശിക്കുന്ന ആ വിദ്യ കൊണ്ട് വെളിപ്പെടുന്ന ബാക്കി സർവ്വത് ശ്രവണ മനന ധ്യാനങ്ങളെല്ലാം വെറും ബാഹ്യ നിമിത്തങ്ങൾ മാത്രം, വളരെ ദൂരെയുള്ള നിമിത്തങ്ങൾ. അതിനൊന്ന് ആർജിക്കുന്നതെല്ലാം അപരം, ആ പരമാത്മാവിൽ നിന്നും നിർഗമിക്കുന്നത് പരം. അങ്ങനെയുള്ള പരമമായ വിദ്യയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ബഹുശോഭമാണ് പറയുന്നത്. ഇതെല്ലാം ശോഭയുള്ളതാണ്. ശ്രവണം, മനനം, അതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന അറിവ്, അത് വളരെ ശോഭയുള്ളതാണ്. എന്തുകൊണ്ട്? അത് തത്വത്തെ വെളിപ്പെടുത്തുന്നു, ശാന്തിയെ പകരുന്നു, അതൊക്കെയാണ് അതിന്റെ ശോഭ. പക്ഷെ നമുക്കതിനെക്കുറിച്ച് പരാതിയാണ്. എന്താണോ, ഉറക്കുന്നില്ല, അത് നഷ്ടപ്പെട്ടു പോകുന്നു, നിലനിൽക്കുന്നില്ല, അത് സ്ഥായിയല്ല, ജ്ഞാനിയാകുന്നു, അടുത്ത അജ്ഞാനിയാകുന്നു, മുക്തനാകുന്നു, വീണ്ടും സംസാരത്തിൽ പെട്ടുപോകുന്നു. സ്ഥായിയായ ഒരു പരിഹാരം ഇതിൽ കിട്ടുന്നില്ല. അത് പരാവിദ്യയിൽ നിന്ന് കിട്ടത്തില്ല, അപരാവിദ്യകളിൽ നിന്ന് അത് കിട്ടത്തില്ല. ബാഹ്യമായി ആർജിക്കുന്ന ഈ അറിവിൽ നിന്നും അത് കിട്ടത്തില്ല. കാരണം ഇത് പരിച്ഛിന്നവും ക്ഷണികവുമാണ്. ഇതിനെ സ്ഥായിയാക്കാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. നമ്മൾ യാചിക്കുന്ന അറിവുകളെ നിലനിർത്താനും, എന്തുകൊണ്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്? ശോഭയുള്ളതാണ്, കേൾക്കുമ്പോൾ സുഖമുള്ളതാണ്, ശാന്തിയെ തരുന്നതാണ്, അതുകൊണ്ട് അത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നിലനിർത്തില്ല. കാരണം അതതിന്റെ സ്വഭാവമാണ്, അത് വൃത്തിയാണ്, ബുദ്ധിവൃത്തിയാണ്. അതിവിടെ പരാജയപ്പെടുന്ന ഒന്നാണ്. പക്ഷെ അതിന് താൽക്കാലികമായ ശോഭയുണ്ട്. പരാവിദ്യ അങ്ങനെയല്ല, അത് ബഹുശോഭമാണ്. അതിന് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. അത് സ്ഥായിയോ അസ്ഥായിയോ അല്ല, രണ്ടുമല്ല. നിങ്ങൾ അസ്ഥായിയായ ഈ ജ്ഞാനത്തെ സ്ഥായിയാക്കാൻ ശ്രമിക്കും. ഇത് സ്ഥായി അസ്ഥായി എന്ന് പറയുന്നതിനപ്പുറമുള്ളതാണ്. അത് പരമാത്മാവിന്റെ തന്നെ പ്രകാശമാണ്. അതിന് നിത്യാനിത്യങ്ങളില്ല, സൃഷ്ടി നാശങ്ങളില്ല. അതുകൊണ്ട് പറയുന്നത് ബഹുശോഭമാണ്, അത് നിത്യ നിരന്തരമാണ്. വിശേഷണ ഉപമന്നം ഭവതി, അതുകൊണ്ടാണ് വിശേഷണം പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിവൃത്തിയല്ലാതെ അത് ആരെങ്കിലും സൃഷ്ടിച്ചതല്ല, കണ്ടെത്തിയതല്ല, യത്നസാധ്യമല്ല. ഹേമകൃത ആഭരണവും ഇവ ബഹുശോഭമാണ്. അത് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞു. എന്താണ്? സർവജ്ഞന ഈശ്വരേണ സഹവർത്തതെ, സർവജ്ഞനായിരിക്കുന്ന ആ പരമാത്മാവിനോട് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ വർത്തിക്കുന്നതാണ് ശിവശക്തി യോഗം എന്ന് പറയുന്നത്. അതാണ്, രണ്ടും രണ്ടല്ല, ഒന്നാണ്. അങ്ങനെയിരിക്കുന്ന വിദ്യയാണ് ജീവന് പ്രകടമായത് പരമാത്മാവിൽ നിന്ന്. പറയാം, അതാണ് ഇന്ദ്രന്റെ ഇന്ദ്രത്വം. അതാണ് അഭിമാനത്തെ നശിപ്പിക്കുന്നത്, അവസാനത്തെ അഭിമാനത്തെ, ആ സാധനങ്ങളിലുള്ള അഭിമാനത്തെ അതിനെ നശിപ്പിക്കുന്നത്, ആത്മീയ അഭിമാനത്തെ നശിപ്പിക്കുന്നു. പറയും, ഈ ശരീരത്തിലുള്ള അഭിമാനം പോണം, മറ്റു പലതിനുമുള്ള അഭിമാനം ഇല്ലാതാകണം എന്ന് നമ്മൾ പറയും. ഇതൊക്കെയാണ് തടസ്സം, ദേഹോഹം, ബുദ്ധി. ഇതൊക്കെ ആത്മലാഭത്തിന് തടസ്സമാണെന്ന് പറയും. ശരിയാണ്. പക്ഷെ ഇതിലും എത്രയോ ഗൗരവമുള്ള ദൃഢമായ അഭിമാനമാണ് ആത്മീയ അഭിമാനം. ഭൗതിക അഭിമാനത്തെക്കാളും വളരെ വലുതാണ്. അത് വളരെ അപകടം പിടിച്ചതാണ്. ഭൗതിക അഭിമാനത്തെക്കാളും അപകടം പിടിച്ചത് ഭൗതികമായ ഭൂതജന്യമായ ഈ വസ്തുക്കളിലുള്ള അഭിമാനം, സമ്പത്തിലോ ശരീരത്തിലോ ബന്ധുക്കളിലോ ഒക്കെയുള്ള അഭിമാനത്തെക്കാളും അത് വളരെ വലുതാണ്. എന്തുകൊണ്ട്? അത് സാധന യുക്തനായ ഒരുവനിൽ വന്നു ചേരുന്നതാണ്. താൻ ദിവ്യനും ശ്രേഷ്ഠനും ആണെന്ന് സ്വയം തോന്നിപ്പോകും, താൻ യോഗ്യനാണെന്ന് തോന്നിപ്പോ, സ്വാമിത്വ അഭിമാനം, അങ്ങനെ പല അഭിമാനങ്ങൾ, വളരെ സൂക്ഷ്മവും നശിപ്പിക്കാൻ പ്രയാസമുള്ളതും തിരിച്ചറിയാൻ പ്രയാസമുള്ളതാണ്. ഇതൊരു ദൂഷണമാണെന്ന് കരുതാതെ ഇതിനെ ഭൂഷണമായി ചുമക്കേണ്ടി വരുന്ന ഗതികേട് അതിൽ പെട്ടുപോകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമുള്ള കാര്യമാണ്. അവസാനത്തെ അഭിമാനം അതിനെ നശിപ്പിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്ന ആ വിദ്യ പ്രകടമായി, ആന്തരികമായി പ്രകടമായി, പിന്നെ അവിടെ ബാഹ്യവിദ്യകൾക്കൊന്നും നിലയില്ലാതായി, അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇല്ലാതായി. അവിടെ പിന്നെ സംഭവിക്കുന്നത് ആത്മസംവാദമാണ്. പിന്നെ സംഭവിക്കുന്നു ആത്മവിദ്യയിൽ സംഭവിക്കുന്നു. ഇവിടെ നമ്മുടെ ബുദ്ധിയുടെ സംവേദനം, സംവാദം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ, ഉപദേശങ്ങൾ, അവിടെ സംവേദനം, പ്രതിസംവേദനം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബുദ്ധിയിൽ. അത് ചോദ്യങ്ങളും സമാധാനങ്ങളും വരുന്നു. സത്സംഗത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, സമാധാനം വരുന്നു. ഗുരുവിന്റെ സമീപത്തിൽ തന്നെ ചോദ്യം ചോദിക്കുന്നു, സമാധാനം കിട്ടുന്നു, വീണ്ടും അസമാധാനത്തിലേക്ക് പോകുന്നു. അടുക്കുമ്പോൾ ശാന്തി, അകലുമ്പോൾ അശാന്തി, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതങ്ങനെയല്ല, ഇന്ദ്രഹത്താം ഉമാം കിലവാച പപ്രശ്ച ബ്രൂഹി, അവിടെ ആന്തരികമായ സംവാദമാണ്. ശരിയായ വിദ്യ അവിടെയാണ്, ആന്തരികമായ സംവാദത്തിലാണ് നിൽക്കുന്നത്, ബാഹ്യമായ സംവേദനത്തിലല്ല. അപ്പൊ ഇന്ദ്രൻ ആ വിദ്യയോട് ചോദിച്ചു, തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ വിദ്യയോട് ചോദിച്ചു. നമ്മൾ പുറമെ ആർജിക്കുന്ന അറിവിനെ ബുദ്ധിയിലിട്ട് കറക്കുകയാണ് ചെയ്യുന്നു, ബുദ്ധിയിലിട്ട് യുക്തി പ്രയോഗിക്കുകയാണ് ചെയ്യുന്നു. അതിന്റെ ശരിയും തെറ്റും നമ്മൾ ചിന്തിച്ച് ബുദ്ധിയിൽ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നു. ആത്മാവിന്നതാണ്, അനാത്മാവിന്നതാണ് എന്നിങ്ങനെ. ഇതങ്ങനെയല്ല, ഇന്ദ്രഹ താം ഉമാം പപ്രച്ഛ, തന്റെ ആന്തരികമായി വെളിപ്പെട്ട ആ വിദ്യ, അത് ബാഹ്യനിരപേക്ഷമായ വിദ്യ. അതുവരെയുള്ള സാധന അതിന് കാരണമാണെന്നുള്ള നിലയ്ക്ക് അത് ബാഹ്യമായതിനെ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടമായിരിക്കുന്നത് നിരപേക്ഷമായിട്ടാണ്. അത് പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആത്മസംവേദനമാണ്, ആത്മസംവാദമാണ്, ആത്മസല്ലാപമാണ്. അതാണ് ഇവിടെ പറയുന്നത് പ്രച്ഛ ബ്രൂഹി കിമേൽ ദർശയിത്വ തിരോഭൂതം യക്ഷമിരി, പറയുന്നത് മിന്നൽ പോലെ ഒന്ന് പ്രകാശിച്ചിട്ട് മറന്നുപോയ ഈ യക്ഷനാരാണ്? അത് പിന്നെ ആന്തരികമായി മാത്രം നടക്കുന്ന സംവാദമാണ്, വിദ്യയും വിദ്വാനും തമ്മിലുള്ള സംവാദം. അവിടെ രണ്ടേ ഉള്ളൂ, വിദ്യയും വിദ്വാനും മാത്രം. ഇവിടെ അങ്ങനെയല്ല, വിദ്വാൻ, വിദ്യ, അതിന്റെ ബാഹ്യമായ നിമിത്തങ്ങൾ, ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ, ത്രികൂടിയുണ്ട്. മറ്റതങ്ങനെ വിദ്യയും വിദ്വാനും മാത്രം. ചോദിച്ചു, ആരാണ് ഈ യക്ഷൻ? അവിടെ പരാവിദ്യ പ്രകാശിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞല്ലോ ഇന്ദ്രൻ അത് പ്രകടമായതാണ്, പക്ഷെ മറഞ്ഞു ആണ്. ദർശയിത്വ തിരോഭൂതം, സ്വസ്വരൂപത്തെ പ്രകടമാക്കിയിട്ട് മറഞ്ഞുപോയി. അങ്ങനെ മറഞ്ഞ യക്ഷൻ ആരാണ്? പ്രജ്ഞന്റെ ശ്രവണമോ മനനമോ ധ്യാനമോ അല്ലെങ്കിൽ ഇവിടെ വിദ്വാന്റെ ആന്തരികമായ ശ്രവണ മനന ധ്യാനങ്ങളെ കുറിച്ച് പറയാം. അവിടെ ശ്രവണം മനനം ധ്യാനം എന്ന് മൂന്നില്ല, ഒന്ന് അതിന് ഉമ മറുപടി പറയാണ്. സ ബ്രഹ്മേതി ഹോവാച ബ്രഹ്മണോ വാ ഏതദ്വിജയേ മഹീയധ്വമിതി തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി സ ബ്രഹ്മേതി ഹോവാച സ ഹോവാച. അവൾ പറഞ്ഞു, എന്താണ് ബ്രഹ്മ? അവിടെ പിന്നെ രണ്ടാമത് വേറൊന്നും പറയാൻ, ബ്രഹ്മം. ബ്രഹ്മത്തെ വെളിപ്പെടുത്തുമ്പോൾ ബ്രഹ്മമെന്നല്ലാതെ എന്താ പറയാം? മറ്റെന്തെങ്കിലും പറയാനുണ്ട്? അതിന് രണ്ടാമതൊരു പദം ഉപയോഗിക്കാനില്ല. എന്താണ് നിനക്ക് മുമ്പുണ്ടായ ക്ഷണദർശനം? അത് ബ്രഹ്മം തന്നെ, അത് തന്നെയാണ് ബ്രഹ്മം. അതാണ് സർവാന്തര്യാമിയായിരിക്കുന്നത്. ഒരു കഥാരൂപത്തിൽ വെളിപ്പെടുത്തുകയാണ്. ശരിക്കും ഒരു സാധകന്റെ ആത്യന്തികമായ അനുഭവത്തിൽ ബ്രഹ്മണ ഈശ്വരസ്യ വിജയേ ഈശ്വരേണ വിജിത അസുരാഹ യൂയം തത്ര നിമിത്തമാത്രം. ഇവിടെ എന്തൊക്കെയാണ്? പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ ഈശ്വരൻ, സർവാന്തര്യാമി. ആ ഈശ്വരനാണ് ഈ സാധകന് വിജയത്തെ കൊടുക്കുന്നത്, ആത്മീയ ഉത്കർഷത്തെ കൊടുക്കുന്നത്. ഇതാണ് പറഞ്ഞ ഈശ്വര ദർശനത്തെ കൊടുത്തത്. ക്ഷണികമായ ദർശനത്തെ നൽകിയത് ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അവൻ ഭ്രമിച്ചു എന്നാണ്, ഇതെല്ലാം എന്റെ സാധനയുടെ ഫലമാണ്, എന്റെ ജപത്തിന്റെ തപത്തിന്റെ എല്ലാം ഫലമാണ്, എന്റെ യജ്ഞത്തിന്റെ ഫലമാണ്, എന്റെ ബുദ്ധിയുടെ ഫലമാണ്. പറയുന്നു ഈശ്വരസ്യവ വിജയേ ഈശ്വരേണൈവ ജിത അസുരാഹ. അസുരന്മാരെല്ലാം നശിപ്പിച്ചതാരാ? ഈശ്വരനാണ്. നിന്റെ സാധനയ്ക്ക് ഫലം തന്ന ആരാണ്? ഈശ്വരനാണ്. നിന്നെ കൊണ്ട് സാധനകൾ അനുഷ്ഠിപ്പിച്ച ആരാണ്? ഈശ്വരനാണ്. നിന്റെ പൗരുഷമല്ല, നിന്റെ ബുദ്ധിയല്ല, സർവവും സർവ അന്തര്യാമിയുടെ അധീനതയിലാണ്. ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അഭിമാനത്തെ തിരിക്കാൻ പറ്റൂ. അല്ല, എനിക്ക് അഭിമാനം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അഭിമാനമില്ല, ഞാൻ നിരഹങ്കാരിയാണ് എന്നൊന്നും കരുതിയാൽ ഒരുവനൊന്നും അഭിമാനം പോകത്തില്ല. അത് വെറും വ്യർത്ഥ വാക്കാവും. നമ്മൾ എത്രയോ തവണ ആവർത്തിച്ച് പറയുന്നു, അഭിമാനമില്ല, അഹങ്കാരമില്ല. പക്ഷെ അത് പറയുമ്പോഴും അതെല്ലാം തുടരുകയാണ്, അഭിമാനവും അഹങ്കാരവും എല്ലാം തുടരുകയാണ്. അത് വാക്കുകൊണ്ട് മാറ്റാവുന്നതല്ല, കാരണം അത് വാക്ക് സൃഷ്ടിക്കുകയല്ല, അത് ജീവനിൽ രൂഢമൂലമായിരിക്കുകയാണ്. പല പല ഭാവങ്ങളിൽ വരുന്നു, ആദ്യം ഭൗതികമായി വരുന്നു, അത് തുടരുന്നു, പിന്നെ അത് ആത്മീയമായി വരുന്നു. അപ്പൊ അതെങ്ങനെ വാക്കുകൊണ്ട് മാറ്റാൻ പറ്റും? വാക്ക് സൃഷ്ടിക്കാത്തതിന് വാക്കിനെങ്ങനെ മാറ്റാൻ പറ്റും? മനസ്സുകൊണ്ട് മാറ്റാൻ പറ്റും, മനസ്സ് സൃഷ്ടിച്ചതല്ലാതെ. മനസ്സിന് മാറ്റാൻ പറ്റും, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വിദ്യ തന്നെ പ്രകടമാകുന്നത്. അങ്ങനെ ഈശ്വരീയമായ വിദ്യ, അത് പറയുന്നത് എന്താണ്? ഈശ്വരേണൈവ ജിത. ഇതെല്ലാം ഇവിടെ എല്ലാം വിജയിച്ചത് ഈശ്വരനാണ്. നിന്റെ സാധനയുടെ ഓരോ ഘട്ടത്തിനും നിനക്ക് വിജയം നൽകിയത് ഈശ്വരനാണ്. അതിൽ കവിഞ്ഞ് നിന്നുള്ള ആത്മീയതയൊന്നും ആത്മാവിന്റേതല്ലാത്തൊരാത്മീയത. ആത്മീയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആത്മാവിന്റേത് എന്നാണ് അനാത്മീയത്തിന്റെ അർത്ഥം. ഈശ്വരന്റേത് എന്നാണ് ആത്മീയ ശബ്ദത്തിന്റെ അർത്ഥം, അതാണ് ഈശ്വരന്റേത്. അപ്പൊ നിന്റെ ആത്മീയത എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന്റേതിനെ തന്റേതെന്ന് കരുതുന്നതാണ് ആത്മീയത. അവിടെ പോയില്ലേ. ആത്മീയത എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരന്റേതെന്നാണ്, അതിന് തന്റേതെന്ന് കരുതി അവിടെ തകർന്നില്ലേ. എന്റെ സാധന, ഞാൻ സാധകൻ, അന്യൻ ലൗകികൻ, അന്യൻ ഭൗതികൻ, ഞാൻ ആത്മീയൻ എന്ന് പറഞ്ഞ് എല്ലാം തന്റേതാക്കുന്നു, വേർതിരിക്കുന്നു. ഈശ്വരീയമായതിനെ തന്റേതാക്കുന്നു, അവിടെയാണ് തകരാറ്. പറയുന്നു ഈശ്വര നൈവ ജിത അസുരാഹ. ഇവിടെ വിജയം വരിച്ചത് ആസുര സമ്പത്തിയുടെ മേൽ വിജയം വരുന്നത്, സാധനയുടെ ഫലം അതാണ്. ഒരു സാധനയ്ക്ക് ഈശ്വരന് വെളിപ്പെടുത്താൻ സാധ്യമല്ല. എല്ലാ സാധനങ്ങളും ആസുര സമ്പത്തി ജയിക്കാനുള്ളത് മാത്രമാണ്. പക്ഷേ ഈശ്വരൻ ആ സാധനയ്ക്കുള്ള പൗരുഷം തന്നു, ജീവനെ അനുഗ്രഹിച്ചിരിക്കുക. ആ ഫലം അത് ഈശ്വരന്റേതാണ്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ യൂയം തത്ര നിമിത്തം മാത്രം, അത് ബാക്കി സർവ്വതും നിമിത്തമാണ്. ഇതൊന്നും ഇല്ലാതെ സാധിക്കുന്നു, ബുദ്ധിയില്ലാതെ നടക്കുന്നു, പ്രാണനില്ലാതെ നടക്കുന്നു, ഒന്നും നടക്കത്തില്ല. യൂയം എന്ന് പറയുന്നത് എന്താണ്? ഈ കർണങ്ങളെല്ലാം ജീവഭാവം ഉൾപ്പെടെയുള്ള സർവം, കേവലം നിമിത്തം മാത്രം. വിദ്യ ധ്യാനത്തിന്റെ ഫലമല്ല. ദ്വൈതത്തിനെ സാങ്കേതികമായിട്ടൊക്കെ പറഞ്ഞ് സമർത്ഥിക്കും, തർക്കവിതർക്കങ്ങളിലൂടെയൊക്കെ അത് സമർത്ഥിക്കും. അതിന്റെ ഫലമല്ല, ധ്യാനത്തിന്റെ ഫലമല്ല. ആ സാങ്കേതിക ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിന്റെ ഭാവത്തെ മാത്രം പറയും. നിമിത്തം മാത്രം, കേവലം നിമിത്തം മാത്രമാണ്. ചിലർക്ക് ചിലപ്പോൾ തോന്നും ഭാഷയത്തിൽ ഈ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ഭാഷയത്തിൽ എന്താണോ ഒരാൾക്ക് തോന്നുന്നത് അത് സ്വീകരിച്ചാൽ മതി. എനിക്ക് തോന്നുന്ന ഇതാണ്, ഇതാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ സൂചനകൾ ഉണ്ടെന്നവർ ഗഹനമായ ശാസ്ത്ര ചർച്ചകൾ ഇതിനെ ആശ്രയിച്ചാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇത് സൂചകങ്ങളാണ് എല്ലാത്തിനും. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. പലയിടത്തും പ്രതീകങ്ങൾ ഭാഷകാരൻ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, പലയിടത്തും കൂടുതൽ വ്യാഖ്യാനത്തിന് മുതിരാതെ. കാരണം ഓരോ സ്ഥലത്ത് ഇത് ആവർത്തിക്കുമ്പോൾ ആവർത്തനം വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാവർത്തിക്കുന്നു എന്ന് തോന്നും. ഭാഷകാരൻ ചെയ്യാത്ത നമ്മൾ എന്തിനു ചെയ്യുന്നു? ഭാഷകാരന് മുമ്പിൽ മന്ദബുദ്ധികൾ കുറവായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആവർത്തിച്ചില്ല. നമുക്കത് ആവർത്തിക്കേണ്ടി വരുന്നു. തത്ര നിമിത്തം മാത്രം, കേവലം നിമിത്തം മാത്രമാണ്. അവിടെ പത്മപാദരും സുരേശ്വരാചാര്യരും പോലെയുള്ള ആൾക്കാരെല്ലാം ഇരുമ്പോൾ നമ്മളെ പോലെയുള്ളവരാണോ ഇത് കേട്ടുകൊണ്ടിരുന്നത്? വ്യത്യാസമില്ലേ. അപ്പം നമുക്കിത് ആവർത്തിക്കേണ്ടി വരും. അതുകൊണ്ട് പലയിടത്ത് സങ്കേതങ്ങളെ വ്യാഖ്യാനിക്കാത്തത് അത് വീണ്ടും ആവർത്തനം വരുമെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ അങ്ങനെ ഒരു അർത്ഥം ഇല്ലാത്തത് കൊണ്ടല്ല. നമുക്കത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും അത് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഭാഷ്യ പണ്ഡിതന്മാര്, പ്രത്യേകിച്ചും നിലയം വിദ്വാൻമാര് എന്റെ നേരെ ചാടിക്കയറരുത്. നിമിത്തം മാത്രം, തത്ര നിമിത്തം മാത്രം പറയും. ബാഹ്യമായ നിമിത്തമാണ് ബാക്കി സർവ്വതും. സാധനങ്ങളെല്ലാം കേവലം നിമിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യ നിരപേക്ഷമാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അതിൽ ആർക്കെങ്കിലും ഒരു പങ്കുണ്ടെങ്കിൽ അത് അന്തര്യാമിക്ക് മാത്രം. അന്തര്യാമി അത് പ്രകാശിപ്പിക്കുന്നു, അഗ്നി സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു, പ്രകാശമായി ചൂടായി. സൂര്യൻ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു, അവിടെയും ഉഷ്ണമായി പ്രകാശമായി. അതുപോലെ ആ പരമാത്മാവ് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു ആണ് പറഞ്ഞത്. ബഹുശോഭമാന വിദ്യയായി, ഉമാരുഗിണിയായി. അതിന് കാരണവും ഭാഷ്യകാരം പറഞ്ഞു എന്താണ്? ആ പരബ്രഹ്മവുമായി പരമശിവനുമായി സഹവർത്തതേ, എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവളാണ്, വേർപിരിയാൻ കഴിയാതെ ഇരിക്കുന്നവളാണ്. അതുകൊണ്ട് ആ വിദ്യയ്ക്ക് പ്രകാശിപ്പിക്കാൻ കഴിയും, മറ്റൊന്നിനും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഉപദേശങ്ങളും ശ്രവണവും സാധനങ്ങളുമെല്ലാം നിമിത്തം മാത്രം. അത് മനസ്സിൽ കരുതണം. തസ്യവ വിജയെ യൂയം മഹീയധ്വം മഹിമാനം പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിന്റെ ഈ മഹത്വം, ആത്മീയ മഹത്വം ഉണ്ടല്ലോ, അതാ പരമാത്മാവിന്റെ വിജയമാണ്, നിന്റെ വിജയമല്ല. നീ കരുതുന്നുണ്ടല്ലോ ഞാൻ ഇത്രമാത്രം പുരോഗമിച്ചു, ഞാൻ മുന്നോട്ടാണ്, സാധനകൾ ഗുണം ചെയ്തു, ഇന്ന ഫലത്തെ ഉണ്ടാക്കി, അങ്ങനെ അഭിമാനിക്കുന്നുണ്ടല്ലോ. അതൊന്നുമല്ല. യുയം മഹീയത്വം, നീ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നീ മഹിമയെ പ്രാപിച്ചു, അതും വിസ്മരിക്കരുത് എന്നാണ്. ഏതെങ്കിലും തരത്തിലൊരു മഹത്വം നിന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്, നിന്റെ കഴിവുകൊണ്ടല്ല. ഏതതിന്റെ ക്രിയാവിശേഷണാർത്ഥം മിഥ്യാഭിമാനസ്തു യുഷ്മാകമയം അസ്മാകമേവായം വിജയോ അസ്മാകമേവായം മഹിമേരി. ഇത് മിഥ്യാഭിമാനമാണ്. ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്ന ഒന്നിനെ താൻ ആർജിച്ചു എന്ന് കരുതുന്നതാണ് മിഥ്യാഭിമാനം. അതാണ് ബാഹ്യമായ നിമിത്തങ്ങളെ സ്വന്തമാക്കരുതെന്നർത്ഥം. അതിന് അതിന്റെ സ്ഥാനമേ കൊടുക്കാവൂ, സാധനയ്ക്ക് അതിന്റെ സ്ഥാനമേ കൊടുക്കാവൂ. അതുകൊണ്ട് സാധിക്കുന്ന അല്ല, മറിച്ചായാൽ അത് മിഥ്യാഭിമാനമാവും. യുഷ്മാകമേവ ഞങ്ങളുടെ വിജയമാണ്, അത് ഇന്ദ്രൻ അങ്ങനെ കരുതി, വായു കരുതി, അഗ്നി കരുതി, ദേവന്മാരെല്ലാം കരുതി. പ്രകാശരൂപികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെല്ലാം കരുതി, ജീവന്റെ കർണങ്ങളെല്ലാം കരുതി, അതെല്ലാം കരുതിയപ്പോൾ ജീവനും അതിനോട് ചേർന്നു, അതും അഭിമാനിച്ചു. അതിന്റെ അഭിമാനം വളരെ വലുതാണ്. ആ അഭിമാനത്തെയും നിരാകരിച്ചു, ഇന്ദ്രന്റെ അഭിമാനത്തെ നിരാകരിച്ചുകൊണ്ട് പറയുന്നു, അസ്മാകമേവായ മഹിമ, ഇതെല്ലാം എന്റേതാണ് ഈ മഹത്വം എന്ന് കരുതിയതാണ് ബദ്ധം. തസ്മാത്മാവാക്യാദേവ വിദാന്തകാര. അങ്ങനെ ഇന്ദ്രൻ ആ ഉമാവാക്യത്തിൽ നിന്ന് പറഞ്ഞല്ലോ, ആത്മസംവാദത്തിൽ നിന്നും നിർനിമിത്തമായിരിക്കുന്ന ആത്മപ്രകാശത്തിൽ നിന്നും അറിഞ്ഞു, അവിദ്യ ബോധ്യപ്പെടുത്തി, ബ്രഹ്മേതി, ഇത് ഇന്ദ്രൻ തന്നെയാണ്, ആ ബ്രഹ്മ തന്നെയാണ് ഇതീന്ദ്രോ അവധാരണ തദോ ഹേവേദി എന്ന സ്വാതന്ത്ര്യണ. ഉമാവാക്യത്തിൽ നിന്നും മാത്രമേ ആ പരാവിദ്യക്ക് മാത്രമേ എന്നെ പ്രകാശിപ്പിക്കാൻ കഴിയൂ, അപരാവിദ്യക്ക് സാധ്യമല്ല എന്ന സ്വാതന്ത്ര്യണ. ഇതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല, ജീവൻ ഇതിൽ യാതൊരു സ്വാതന്ത്ര്യമില്ല, ഈ കർണങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. ആത്യന്തികമായി ആ പരാവിദ്യയുടെ പ്രകാശനത്തിലാണ്, അത് അന്തര്യാമിക്ക് അധീനവും എന്ന് ഉമാവാക്യത്തിൽ നിന്നും പരാവിദ്യയിൽ നിന്നും വെളിപ്പെട്ടു. അതുകൊണ്ട് ഇന്ദ്രൻ ശ്രേഷ്ഠനായിരിക്കുന്നു, അതാണ് ഇന്ദ്രന്റെ ഇന്ദ്രത്വം. അത് മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല, മറ്റുള്ളവർക്ക് അതിന് കഴിയത്തുമില്ല. കർണങ്ങൾ കടത്തരാധീനമായിരിക്കുമ്പോൾ ആ കർണങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. മനസ്സിന് ധ്യാനിക്കാൻ കഴിയുന്നു, പ്രാണന് ധ്യാനിക്കാൻ കഴിയുന്നു, കഴിയില്ല. കേവല ഉപകരണങ്ങളാണ്. ജീവനെ ധ്യാനിക്കാൻ കഴിയും, അത് ധ്യാനിക്കുമ്പോൾ ഇവരെല്ലാം ഉപയോഗിക്കും, പ്രാണനെയും മനസ്സിനെയൊക്കെ അത് ഉപയോഗിക്കും. അങ്ങനെ അത് ധ്യാനിച്ചു, ആ പരാവിദ്യ ഈശ്വരൻ പ്രകടമാക്കി, ഇന്ദ്രൻ ഇന്ദ്രത്വം വന്നു ചേർന്നു, തത്വത്തെ സാക്ഷാത്കരിച്ചു, മുക്തനായി. അതാണ് ഇവിടെ പറയുന്നത്. അഥ ഇന്ദ്രം അബ്രുവൻ മഖവൻ ഏതദ്വിജാനിഹി കിമേതദ്യക്ഷമിതി തഥേതി തദഭ്യദ്രവത് തസ്മാത് തിരുദധേ സ തസ്മിന്നേവ ആകാശേ സ്ത്രിയം ആജഗാമ ബഹുശോഭമാനാം ഉമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി സാ ബ്രഹ്മേതി ഹോവാച
ബ്രഹ്മണോ വാ ഏതദ് വിജയേ മഹേയധ്വമിതി തതോ ഹൈവ വിദാഞ്ചകാര ബ്രഹ്മേതി